الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله سهودري سهودر الماري السلام عليكم ورحمة الله. إلا بريم آيات درس قرآن ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറ 77 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 75 മുതലുള്ള ആയത്തുകളിൽ വേദക്കാർക്ക്, പ്രത്യേകിച്ചും യഹൂദ വിഭാഗത്തിന്, കാലക്രമത്തിൽ സംഭവിച്ച വ്യതിചലനങ്ങൾ, വിശ്വാസപരമായും കർമ്മപരമായും സംഭവിച്ച വ്യതിചലനങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് അള്ളാഹു ഉണർത്തുന്നത്. ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിനും സംഭവിക്കാൻ ഇടയുള്ളത് എന്നതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ഈ കാര്യം പ്രത്യേകമായി വിശദമായി തന്നെ നമ്മുടെ മുമ്പിൽ പരാമർശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അഫത്തത്മഊന അയ്യുമിനൂ ലക്കും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വചനങ്ങളുടെ തുടക്കം. അവർ നിങ്ങളിൽ വിശ്വസിക്കുമെന്ന് അഥവാ നിങ്ങളെ അനുസരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഇസ്രായേൽ സമൂഹം നേരത്തെ തന്നെ ദൈവവിശ്വാസമുള്ള പാരമ്പര്യ മുസ്ലിം സമൂഹമാണ്. അപ്പൊ ഇവിടെ അയ്യുമിനു ലക്കും എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അയ്യുമിനു ലക്കും, നിങ്ങളിൽ വിശ്വസിക്കുമെന്ന് എന്നതിനും അപ്പുറത്ത് നിങ്ങളെ അനുസരിക്കുമെന്ന്, നിങ്ങളെ പിന്തുടരുമെന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആമന ബി എന്നൊരു പ്രയോഗമുണ്ട്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ് എന്നാണ് നമ്മൾ ഈ സൂറയുടെ തുടക്കത്തിൽ പഠിച്ചത്. ആമന ബി എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ ദൃഢമായി വിശ്വസിക്കുക, മനസ്സുകൊണ്ട് അംഗീകരിക്കുക എന്നതാണ്. എന്നാൽ ആമന ലി വരുമ്പോ ആ വിശ്വാസത്തോടൊപ്പം അതിനെ ഉൾക്കൊള്ളുകയും അതിനെ പ്രയോഗവൽക്കരിക്കുകയും പിന്തുടരുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന ആശയം കൂടി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു തആല ആ ആയത്തുകളില് വേദക്കാരിലെ പണ്ഡിതന്മാരുടെ കൃത്രിമങ്ങളെ കുറിച്ചും അതോടൊപ്പം സാധാരണക്കാർ അതിൽ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. ഇനി 79 മുതൽക്കുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാരായണം ചെയ്തതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل اتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون.
പടച്ച തമ്പുരാൻ ഇസ്രയേൽ സമൂഹത്തിന് സംഭവിച്ചു പോയ വ്യതിചലനങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, പടച്ചോൻ എന്തിനാണ് ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അതല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് ഗുണകാംക്ഷാപൂർവം ഒരു സമൂഹത്തിന് സംഭവിച്ച അബദ്ധങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരെ യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ്. അങ്ങനെ മാത്രമേ ഇതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ സമൂഹത്തിന്റെ നന്മകൾ വളരെ കൃത്യമായി തന്നെ ഖുർആൻ ചില സന്ദർഭങ്ങളിൽ അനാവരണം ചെയ്യുന്നതും കാണാൻ സാധിക്കും. നീതിപൂർവമായ വിശകലനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണാം. 78-ാമത്തെ ആയത്തില് അല്ലാഹു തആല ആ സമൂഹത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. പൗരോഹിത്യം സമൂഹത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. വമിൻഹും ഉമ്മിയൂൻ, അവരിൽ വേദസാക്ഷരത ഇല്ലാത്ത പാമര ജനങ്ങൾ, സാധാരണക്കാർ ഉണ്ടായിരുന്നു. ലായാലമൂനൽ കിതാബ്, അവർക്ക് വേദത്തെ കുറിച്ചൊന്നും അറിയില്ല. ഇല്ല അമാനീയ, ചില വ്യാമോഹങ്ങൾ അല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് അവരെ ഇങ്ങനെ കൊതിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ വിശ്വാസമൊന്നും പ്രശ്നമല്ല, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് പരലോകത്തും ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന രൂപത്തിലുള്ള വ്യാമോഹങ്ങളിലാണ് അകപ്പെടുത്തിയിരിക്കുന്നത്. വഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ കേവലം ഊഹിക്കുന്നവർ അല്ലാതെയല്ല. ചില ഊഹാപോഹങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, അനുമാനങ്ങൾ, ആരൊക്കെയോ രക്ഷപ്പെടുത്തും എന്ന തോന്നല്. എന്നാൽ വേദപഠനം ഒട്ടും അവരിൽ സംഭവിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ അള്ളാഹുവിൽ നിന്ന് അകറ്റിയിട്ട് കേവല പൗരോഹിത്യത്തിന്റെ, പുരോഹിത മതത്തിന്റെ ആളുകളാക്കിയിട്ട് അവര് മാറ്റിക്കളഞ്ഞു. തുടർന്ന് 79-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പൗരോഹിത്യത്തിന്, ഇങ്ങനെ ജനങ്ങളെ വഴികേടിലാക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന ഗുരുതരമായ ശിക്ഷയെക്കുറിച്ച്, വിപത്തിനെ കുറിച്ച് താക്കീത് ചെയ്യുകയാണ്. ഫവൈലുൻ, ഫ അതിനാൽ, വൈലുൻ നാശം, വൈൽ എന്ന വാക്കിന് നാശം എന്നാണ് പൊതുവെ നമ്മൾ അർത്ഥം പറയുന്നത്. ഈ ആയത്തിൽ തന്നെ 3 തവണ വൈൽ ആവർത്തിച്ചത് കാണാം. നാശം അല്ലെങ്കിൽ തുലഞ്ഞു പോകട്ടെ, അതല്ലെങ്കിൽ നരകത്തിലെ ഒരു പ്രത്യേക ചെരിവ്, ഒരു പ്രത്യേക ഭാഗം എന്ന അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ശിക്ഷയാണ് മൊത്തത്തിൽ ഇതുകൊണ്ട് പരാമർശിക്കുന്നത്. ഖുർആനിൽ ചില സൂറകൾ വൈലുകൊണ്ട് തുടങ്ങുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് വളരെ ശക്തമായ ഒരു താക്കീതാണ് പടച്ച തമ്പുരാൻ അവർക്ക് നൽകുന്നത്. ഫവൈലുൻ, അതിനാൽ നാശം, ആർക്കാണ്? ലില്ലദീന, ഒരു വിഭാഗത്തിന്. യക്തുബൂനൽ കിതാബ്, കത്തബ യക്തുബു, എഴുതി. യക്തുബൂന, അവർ എഴുതുന്നു. അൽ കിതാബ, വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്നു. കിതാബ് പുസ്തകമാണ്. അൽ കിതാബ് എന്ന് പറയുമ്പോഴോ വേദഗ്രന്ഥം എന്നാണ് ഉദ്ദേശം. ഇവിടെ അവർ വേദം എഴുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബി ഐദീഹിൻ, സ്വന്തം കൈകൾ കൊണ്ടാണ്. യദുൽ കൈ, ഐദി കൈകൾ, അവരുടെ കരങ്ങൾ കൊണ്ട് അവർ വേദം എഴുതി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നമ്മളൊക്കെ ഖുർആൻ എഴുതി പഠിക്കാറൊക്കെ ഉണ്ട്, അതാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല. അവർ വേദമാണെന്നും പറഞ്ഞിട്ട് സ്വന്തം കൈകൊണ്ട് സ്വന്തം ആശയങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വയം എഴുതി ഉണ്ടാക്കുകയാണ്, അത് ഗുരുതരമായ പ്രശ്നമല്ലേ? അതാണ് ബി ഐദീഹിം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫവൈലുൻ, അവർക്ക് നാശം. ലില്ലദീന യക്തുബൂനൽ കിതാബ്, വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കുന്നവർക്ക്. ബി ഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് അഥവാ സ്വയം കെട്ടിച്ചമക്കുന്നവർക്ക് നാശം എന്നാണ്. എന്നിട്ടില്ലേ, സുമ്മ യഖൂലൂൻ, എന്നിട്ട് അവര് പറയാണ്, ഹാദാ മിൻ ഇൻദില്ലാഹ്, ഹാദാ, ഇത് മിൻ ഇൻദില്ലാഹി, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. എന്നവർ വാദിക്കുകയും ചെയ്യും. അതാണ് അതിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. എന്തിനാ അങ്ങനെ വാദിക്കുന്നത്? ലിയഷ്തറു, അവർക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയാണ്. ബിഹി, അതിനെ, ആ എഴുതി ഉണ്ടാക്കിയ കൃത്രിമ വേദവാക്യങ്ങളെ. സമനം കലീല, സമനൻ വിലയ്ക്ക് കലീലൻ തുച്ഛമായ, നേരത്തെ വന്നിട്ടുണ്ട് സമനം കലീൽ, വേദക്കാരോട് നേരത്തെ പഠിച്ചും പറഞ്ഞതാണ്. വലാത്തഷ്തറൂബി ആയാത്തി സമനം കലീല, അവിടെ എന്തായിരുന്നു നമ്മൾ വിശദീകരിച്ചത്? സമനം കലീൽ, തുച്ഛമായ വില എന്ന് പറഞ്ഞാൽ ഭൗതിക വിഭവങ്ങൾ എന്നാണ്. ഈ ദുനിയാവിലെ സകല ഭൗതിക സംവിധാനങ്ങളും വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് വിലയിട്ടാൽ കിട്ടുന്ന ഒരു മൂല്യമുണ്ടല്ലോ, അതാണ് സമനും കലീൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഏറ്റവും തുച്ഛമായ മൂല്യമായി നൽകുന്നുള്ളൂ. എന്നാൽ പരലോക വിഭവങ്ങൾക്കാണ് അള്ളാഹു തആല മൂല്യം കൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് കേവലം കൃത്രിമമായിട്ട് എന്തൊക്കെയോ എഴുതി പഠിച്ച് അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് സാധാരണക്കാരെ, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൗരോഹിത്യ പ്രവണതയെ കുറിച്ചാണ് പറയുന്നത്. ഇതിങ്ങനെ കേട്ട് കടന്നു പോകുമ്പോ പഠിച്ചോനെ നമ്മുടെ സമുദായത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു പോകുന്നുണ്ടല്ലോ എന്ന ഒരു ബേജാറ് നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ? ഇങ്ങനെ ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, പ്രവാചക ചര്യയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉത്തരമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ സമുദായത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണല്ലോ അത്. അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇത്ര ശക്തമായിട്ട് പഠിച്ച തമ്പുരാൻ ഉണർത്തുന്നത്. ഫവൈലുൻ, അതിനാൽ നാശമുണ്ട്. ലില്ലദീന യക്തുബൂനൽ കിതാബ, വേദം എഴുതി ഉണ്ടാക്കുന്നവർക്ക്. ബി ഐദീഹിം, തങ്ങളുടെ കൈകൾ കൊണ്ട് സ്വയം എഴുതി ഉണ്ടാക്കുന്നവർക്ക്. സുമ്മ യക്കൂലൂൻ, എന്നിട്ട് അവർ പറയുന്നു, ഹാദാ, ഇത് മിൻ ഇൻദില്ലാഹി, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ലിയഷ്തറു ബിഹി, അവർക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് അത്. സമനം കലീല, തുച്ഛമായ വിലയ്ക്ക്, ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് വിൽപ്പന നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം? ഫവൈലുൻ ലഹും, വീണ്ടും വൈലു വരുന്നു. ഫവൈലുൻ, അതിനാൽ നാശം. ലഹും, അവർക്ക് നാശമുണ്ട്. മിമ്മ കതബത് ഐദീഹിം, മിമ്മ, അതിനാൽ കതബത്, എഴുതി രേഖപ്പെടുത്തിയതിനാൽ. ഐദീഹിം, അവരുടെ കരങ്ങൾ എഴുതിയതിനാൽ അവർക്ക് നാശമുണ്ട്. വൈലുൻ ലഹും, വീണ്ടും പറയുന്നു, അവർക്ക് നാശം. മിമ്മ യക്സിബൂൻ, അവർ സമ്പാദിക്കുന്നത് നിമിത്തം. കസബ യക്സിബു, സമ്പാദിച്ചു. അങ്ങനെ കൃത്രിമമായിട്ട് എന്തൊക്കെയോ എഴുതി പടച്ചുണ്ടാക്കിയിട്ട് സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് അങ്ങനെ ജനതയെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിട്ട് യഥാർത്ഥ വേദത്തിൽ നിന്ന് അകറ്റി നിർത്തി. അതിനാണല്ലോ അവരിങ്ങനെ എഴുതുന്നത്. അല്ലെങ്കിൽ അത് വേണ്ടതില്ല. നമ്മളിപ്പോ ഖുർആൻ പഠിക്കും പോലെ യഥാർത്ഥ വേദം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാതെ വേദത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും കൃത്രിമമായി കെട്ടിച്ചമച്ചതില് സമൂഹത്തെ തളച്ചിടുകയും ചെയ്യുക എന്ന അക്രമമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പൗരോഹിത്യം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും സംഭവിക്കുന്ന വ്യതിചലനങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. കാരണം മതത്തിന്റെ വക്താക്കളായിട്ട് രംഗത്ത് വരുന്നവര് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ പുരോഹിതന്മാരായി മാറുകയാണ്. ഇസ്ലാമിൽ പൗരോഹിത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പൗരോഹിത്യം എന്നൊരു സംഗതി ഇല്ല. ഇസ്ലാമില് വിവരമുള്ള ആളുകൾക്കൊക്കെ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാം, അല്ലെ, ഇസ്ലാമിന്റെ നേതൃത്വം നൽകി മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പ്രത്യേക പട്ടം നൽകുന്ന രീതി തന്നെ ഇസ്ലാമിൽ ഇല്ലല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ക്രമേണ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നുപെടുകയും അങ്ങനെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം നന്നായിട്ട് ശ്രദ്ധിക്കാം. ഫവൈലുൻ, അതിനാൽ നാശമുണ്ട്. ലില്ലദീന യക്തുബൂന, എഴുതുന്നവർക്ക്. അൽ കിതാബ, വേദം. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. സുമ്മ യഖൂലൂൻ, എന്നിട്ട് അവർ പറയുന്നു, ഹാദാ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചതാണ് എന്ന്. ലിയഷ്തറു ബിഹി, അവർക്കതിനെ വിൽപ്പന നടത്താൻ വേണ്ടിയാണ്. സമനം ഖലീല, തുച്ഛമായ വിലയ്ക്ക്. ഫവൈലുല്ലഹും, അതിനാൽ അവർക്ക് നാശം. മിമ്മ കതബത് ഐദീഹിം, തങ്ങളുടെ കൈകൾ കൊണ്ട് അവർ എഴുതി ഉണ്ടാക്കിയതിനാൽ വവൈലുൻ ലഹും അവർക്ക് നാശമുണ്ട്, മിമ്മാ യക്സിബൂൻ അങ്ങനെ അവർ സമ്പാദിച്ചതിനാലും. അപ്പൊ ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്, പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ. അതിലേറ്റവും പ്രധാനം എന്താണ്? അവർ സ്വയം നിയമനിർമ്മാണം നടത്തുന്നു. അള്ളാഹുവാണല്ലോ നിയമനിർമ്മാണം നടത്തേണ്ടത്. ഹലാൽ ഹറാമുകളും ജീവിതത്തിലെ എല്ലാ വ്യവസ്ഥകളും നിശ്ചയിച്ചു തരേണ്ടത് പഠിച്ചവനാണ്. അപ്പൊ അതിലിടപെട്ടുകൊണ്ട് സ്വയം നിയമനിർമ്മാണം നടത്തിക്കളഞ്ഞു. അവര് സ്വയം കെട്ടിച്ചമച്ചത് അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കുന്നു അവര്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. അതുപോലെ തന്നെ ജനങ്ങളെ അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് പുരോഹിതന്മാരുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു. പടച്ചോൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ, അങ്ങനെയല്ല, ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് മറ്റൊന്നാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ യഥാർത്ഥ വേദത്തിൽ ഉള്ളത് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക. ജനങ്ങളെ ഇങ്ങനെ പിഴപ്പിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് നരകശിക്ഷ തന്നെയാണ്, ഇത് കേവല താക്കീതല്ല എന്ന നിലയ്ക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ നേടുന്ന സമ്പാദ്യവും ഭൗതികമായ എല്ലാ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ എന്താണ്? എല്ലാം നിഷിദ്ധമാണ് എന്നും ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി 80-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല പൗരോഹിത്യം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. വഖാലു, അവർ പറയുകയും ചെയ്തു, ലൻ തമസ്സനന്നാറു, ലൻ ഇല്ല എന്ന് മാത്രമല്ല ഒരിക്കലും ഇല്ല എന്നാണ് അതിന്റെ ആശയം. മസ്സയമസു, സ്പർശിച്ചു, തൊട്ടു. ലൻ തമസ്സന, ഞങ്ങളെ ഒരിക്കലും സ്പർശിക്കില്ല, അന്നാറു നരകം. നാറ് തീ എന്നാണ് അർത്ഥം. അലിഫ്ലാം ചേർത്ത് പറയുമ്പോ ആ പ്രത്യേക തീയാണ്, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് നരകമാണ്. ലൻ തമസ്സനന്നാറു, ഞങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇനി അഥവാ സ്പർശിക്കുകയാണെങ്കിലോ, ഇല്ല അല്ലാതെ അയ്യാമൻ, ദിവസങ്ങൾ, മഅദൂദ എണ്ണപ്പെട്ട നിർണിതമായ ദിവസങ്ങൾ. അഥവാ സ്പർശിക്കുകയാണെങ്കിൽ നിർണിതമായ ദിവസങ്ങൾ മാത്രമേ ഞങ്ങളെ നരകത്തെ സ്പർശിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വാദം. വഖാലു, അവര് പറഞ്ഞു, ലൻ തമസ്സനന്നാറു, ഞങ്ങളെ ഒരിക്കലും നരകത്തെ സ്പർശിക്കുകയില്ല, ഇല്ല അയ്യാമ മഅദൂദ എണ്ണപ്പെട്ട നാളുകൾ അല്ലാതെ. ഇസ്രായേൽ സമൂഹം സ്വയം തന്നെ തങ്ങൾ എന്തോ പ്രത്യേകതയുള്ളവരാണ്, വിശിഷ്ടരായ സവർണ വിഭാഗമാണ് എന്ന ഒരു തോന്നല് അവരുടെ മനസ്സിൽ പൗരോഹിത്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നരകത്ത് പോകേണ്ടി വരില്ല, അഥവാ പോയാൽ എണ്ണപ്പെട്ട ദിവസം. അതെത്രയാണ്? ചിലർ പറയുന്നത് അത് 7 ദിവസമാണെന്നാണ്, പരമാവധി 7 ദിവസം, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ദിവസങ്ങളെ പോകേണ്ടി വരുള്ളൂ. അതിനവർ പറയുന്ന പല ന്യായങ്ങളുണ്ട്. 7000 കൊല്ലം ഒരാൾക്ക് ആയുസ് ലഭിച്ചാൽ 1000 കൊല്ലത്തിന് ഒരു ദിവസം എന്ന നിലയ്ക്ക് 7 ദിവസം, അങ്ങനെയാണ് പരമാവധി ഞങ്ങൾ പോകേണ്ടി വരിക എന്നാണ്. ഇനി അതല്ലെങ്കിൽ അവര് പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം ഉണ്ടല്ലോ, ആ ആരാധിച്ച ദിവസങ്ങൾ എത്രയാണോ അത്രയും ദിവസങ്ങൾ മാത്രമാണ് തങ്ങൾ നരകത്തിൽ പോകേണ്ടി വരുള്ളൂ എന്നതാണ് അവരുടെ മറ്റൊരു വ്യാഖ്യാനം. ഇതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നുക? പടച്ചോനുമായിട്ട് അവരെന്തോ ഒരു ടൈയപ്പിലായിട്ടുണ്ട് എന്ന് തോന്നും. കാരണം ഗുരുതരമായ അബദ്ധങ്ങൾ, ശിർക്ക്, അടിസ്ഥാനപരമായ വ്യതിചലനം തന്നെ സംഭവിച്ച ആൾക്കാരാണ് അവര്. അപ്പൊ അള്ളാഹുമായിട്ട് എന്തോ ഒരു രഹസ്യ കരാറിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആൾക്ക് തോന്നും. കാരണം വിശ്വാസത്തിന്റെ, ഇസ്ലാമിന്റെ അടിത്തറയ്ക്കാണല്ലോ ഇവിടെ കോട്ടം തട്ടിയിരിക്കുന്നത്. എന്നിട്ടും അവർക്കൊരു കുഴപ്പമില്ല, അവർ വിളിച്ചു പറയാണ്, ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമ മഅദൂദ, എണ്ണപ്പെട്ട നാളുകളല്ലാതെ തങ്ങളെ നരകത്തിൽ സ്പർശിക്കില്ല. നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ് ആദ്യം പറയുന്നത്, അഥവാ പോകേണ്ടി വന്നാൽ അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയല്ലേ ആളുകൾ, ചിലര് ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ജാമ്യത്തിൽ ഇറങ്ങുന്നു അല്ലെ, ഒരു കുഴപ്പമില്ലാതെ നാട്ടിൽ നടക്കുന്നു എന്നൊക്കെ പറയും പോലെ ഞങ്ങൾ പടച്ചോന്റെ അടുത്ത ആൾക്കാരാണ്, പടച്ചോന്റെ ഇഷ്ടക്കാരും പടച്ചോന്റെ മക്കളുമാണ് എന്നൊക്കെ അവർ വാദിക്കാറുണ്ട്. ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ വരാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാദം അവർക്കുണ്ടായിരുന്നു, പൗരോഹിത്യം അവർ സൃഷ്ടിച്ച വാദമാണ്. അപ്പോ ചോദിക്കാൻ പറയുന്നു, കുൽ നബിയെ, അവരോട് ചോദിക്കും, എന്താ ചോദിക്കേണ്ടത്?
അത്തഖദ്തും ഇൻദല്ലാഹി അഹ്ദൻ ഫലൻ യുഖ്ലിഫ അല്ലാഹു അഹ്ദ. ഇത്തഖദ സ്വീകരിച്ചു, എടുത്തു എന്നൊക്കെയാണ്. അത്തഖദ്തും എന്നാണ് ഇവിടെ ആ ചോദ്യമാണല്ലോ, ആണോ. ആ ഇത്തഖദ സ്വീകരിച്ചുവോ എടുത്തുവോ ഏർപ്പെട്ടുവോ, ആ ഇത്തഖദ എന്നാണ്. അത് ചേർത്ത് പറയുമ്പോൾ അത്തഖദ എന്നായിട്ട് ചുരുങ്ങിയതാണ്, ഒരു ഹംസ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തഖദ്തും, നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, നിങ്ങൾ എടുത്തിട്ടുണ്ടോ, ഇന്ദല്ലാ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അഹ്ദൻ വല്ല കരാറും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ. അഹ്ദ് നേരത്തെ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ സൂറയിൽ തന്നെ നമ്മൾ പഠിച്ചു പോയി, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി ഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും എന്നൊക്കെ നേരത്തെ വന്നതാണ്. അത്തഖദ്തും ഇന്ദല്ലാഹി അഹ്ദൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിങ്ങൾ വല്ല കരാറും സ്വീകരിച്ചിട്ടുണ്ടോ, പടച്ചോന്റെ പക്കൽ വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫ അങ്ങനെയാണെങ്കിൽ ലൻ ഒരിക്കലുമില്ല, യുഖ്ലിഫ അല്ലാഹു അഖ്ലഫ യുഖ്ലിഫു ലംഘിച്ചു എന്നാണ് അർത്ഥം. ഫലൻ യുഖ്ലിഫ അല്ലാഹ് അല്ലാഹു തആല ഒരിക്കലും ലംഘിക്കുകയില്ല, അഹ്ദഹു അവന്റെ കരാർ അവനോടുള്ള കരാർ. പടച്ചോനായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്കിൽ അല്ലാഹു തആല ആ കരാർ ഒരിക്കലും ലംഘിക്കുകയില്ല. അം ഇനി അങ്ങനെ അല്ലെങ്കിൽ ആണോ, തഖൂലൂൻ നിങ്ങൾ പറയുകയാണോ, അലല്ലാ അല്ലാഹുവിന്റെ മേൽ മാ ഒരു കാര്യം, ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്തത് അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ഇവിടെ. ഖുൽ ചോദിക്കൂ, റസൂല് മാത്രമല്ല നമുക്കും ചോദിക്കാവുന്ന ചോദ്യം തന്നെയാണ് അല്ലെ. ഈ കാലഘട്ടത്തിലും വേദസമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ ഇത്തരം ആളുകൾ ഒരുപക്ഷെ രംഗത്ത് വരും, നിന്റെ കാര്യം ഞാൻ ഏറ്റു അല്ലെ, പലരെയും വിളിച്ചു പറഞ്ഞാല് ഷഫായത്ത് കിട്ടും, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അതിനൊക്കെ വല്ല ന്യായവുമുണ്ടോ എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര മോള് ഫാത്തിമ ബീവിയോട് പറഞ്ഞില്ലേ, യാ ഫാത്തിമ അൻഖിദി നഫ്സക മിനന്നാർ, പുന്നാര മോളെ നരകത്തിൽ നിന്ന് മോള് തന്നെ മോളെ കാത്തോളണം കേട്ടോ, വാപ്പാക്ക് അതിന് കഴിയില്ല, ദുനിയാവിൽ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര മോള് ഫാത്തിമ ബീവിയോട് പറയുന്നത്. പക്ഷെ നമ്മുടെ സമുദായത്തിലും പലതരത്തിലുള്ള വ്യാമോഹങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് കടന്നു പോകാം, അങ്ങനെ പിൻവാതിൽ നിയമനം അവിടെ സംഭവിക്കും എന്ന രൂപത്തിലുള്ള പല വ്യാമോഹങ്ങളും ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാണാം. അവിടെയാണ് ഈ ചോദ്യം, അത്തഖദ്തും ഇൻദല്ലാഹി അഹ്ദ, നിങ്ങൾ പടച്ചോനുമായിട്ട് അങ്ങനെ വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫലൻ ഒരിക്കലുമില്ല, യുഖ്ലിഫ അല്ലാഹു അല്ലാഹു ലംഘിക്കുകയില്ല, അഹ്ദഹു അവന്റെ കരാർ. അം തഖൂലൂൻ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പറയാണോ, അലല്ലാ അല്ലാഹുവിന്റെ മേൽ മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്ത കാര്യം. ഇവിടെ നിങ്ങൾ കള്ളം പറയാണോ എന്ന് അല്ലാഹു എന്താണ് ഉപയോഗിക്കാതിരുന്നത്, മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്തത് എന്നേ പറഞ്ഞുള്ളൂ. കാരണം ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതറിയണമെങ്കിൽ വേദഗ്രന്ഥവും അതേപോലെ തന്നെ പ്രവാചക അധ്യാപനങ്ങളുമാണ് നമ്മൾ പഠിക്കേണ്ടത്, അപ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ പൗരോഹിത്യത്തെ പിന്തുടർന്നാലോ മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ പരലോകം ഗൈബായ സംഗതിയാണ്, അതിനെക്കുറിച്ച് അറിയാത്തത് പറയുകയാണോ എന്നേ ചോദിക്കുന്നുള്ളൂ. കള്ളം പറയാൻ അങ്ങനല്ലല്ലോ, ഒരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമുള്ളതിനെ ഒരാൾ മറച്ചു വെച്ചുകൊണ്ട് പറയലാണ്. അപ്പൊ ഇവിടെ ഇവർക്കിത് അറിയില്ല എന്ന പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഖാലു അവർ പറഞ്ഞു, ലൻ തമസ്സന ഞങ്ങളെ സ്പർശിക്കുകയേ ഇല്ല, അന്നാറ നരകത്തി അന്നാറു നരകത്തി ഇല്ല അയ്യാമൻ ദിവസങ്ങൾ അല്ലാതെ മഅദൂദ എണ്ണപ്പെട്ട. ഖുൽ ചോദിക്കൂ, അത്തഖദ്തും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, ഇന്ദല്ലാ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അഹ്ദൻ വല്ല കരാറും. ഫലൻ അങ്ങനെയാണെങ്കിൽ ഇല്ല, യുഖ്ലിഫ അല്ലാഹു അല്ലാഹു തആല ലംഘിക്കുകയില്ല, അഹ്ദഹു അവന്റെ കരാർ. അം ഇനി അല്ലെങ്കിൽ ആണോ, തഖൂലൂൻ നിങ്ങൾ പറയുകയാണോ, അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ വിളിച്ചു പറയുകയാണോ.
അല്ലാഹു സുബ്ഹാനഹു തആല ഇനി അവരെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഉണർത്താൻ പോകുന്നത്. ബല മൻ കസബ സയ്യിഅതം വഅഹാതത് ബിഹി ഖതീഅതു, ബല അല്ല എന്നാണ് അർത്ഥം. അല്ല, അങ്ങനെയല്ല, യാഥാർത്ഥ്യം അവർ പറയും പോലെ അല്ല എന്ന് നേരത്തെ നടന്ന ഒരു കാര്യത്തെ, നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ നിഷേധിക്കുകയാണ്. അതിനാണ് ബല ഉപയോഗിക്കുക. എന്താ നേരത്തെ അവർ പറഞ്ഞത്? ലൻ തമസ്സനന്നാർ എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും നരകത്തെ സ്പർശിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ ഇടപെട്ടുകൊണ്ട് അല്ലാഹു തആല മറുപടി പറയാണ് ബല അങ്ങനെയല്ല, യാഥാർത്ഥ്യം അവര് പറഞ്ഞതുപോലെ അല്ല എന്ന് പടച്ചതമ്പുരാൻ ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നു. അതൊരിക്കലും ശരിയല്ല എന്ന്. മൻ കസബ സയ്യിഅതൻ, പിന്നെ എന്താ യാഥാർത്ഥ്യം? മൻ, ആരോ ഒരാള്, കസബ, അയാൾ സമ്പാദിച്ചു അഥവാ ചെയ്തു കൂട്ടി, സയ്യിഅതൻ ഒരു തിന്മ, തിന്മ ചെയ്തു എന്നതിന് അമില എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ അല്ലെ, ചെയ്തു എന്ന് പറയാൻ. പക്ഷെ കസബ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ കർമ്മവും പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ് എന്നൊരു സൂചന അതിലുണ്ട്. നമ്മൾ പുഞ്ചിരിച്ചാലും ദേഷ്യപ്പെട്ടാലും കൃത്രിമം കാണിച്ചാലും എന്ത് കർമ്മം ചെയ്യുമ്പോഴും എല്ലാം ഒരു സമ്പാദ്യമാണ്. നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ നാം വിചാരണ ചെയ്യപ്പെടാൻ പോവാണ്. അതിന് നന്മയോ തിന്മയോ രക്ഷയോ ശിക്ഷയോ ലഭിക്കാണ്. അതുകൊണ്ടാണ് എല്ലാം ഡെപ്പോസിറ്റ് ആണ്. മൻ കസബ, ആർ സമ്പാദിച്ചുവോ, സയ്യിഅതൻ, ഒരു തിന്മ ചെയ്തു കൂട്ടിയിട്ട് അങ്ങനെ അത് അയാളുടേതാക്കി മാറ്റി. വഅഹാതത് ബിഹി ഖതീഅതുഹു, അങ്ങനെ അഹാത വലയം ചെയ്തു. അഹാതത് വലയം ചെയ്തിരിക്കുന്നു, ബിഹി അത്, അവനെ വലയം ചെയ്തിരിക്കുന്നു, ഖതീഅതുഹു അയാളുടെ പാപം അയാളെ വലയം ചെയ്ത് കളഞ്ഞു. അതാണ് പിന്നെ സംഭവിച്ചത്. അഹാത യുഹീതു, വലയം ചെയ്തു. അഹാതത് ബിഹി, അവനെ വലയം ചെയ്തു. ഖതീഅതുഹു, അവന്റെ പാപം അവനെ വലയം ചെയ്തു എന്ന് പറഞ്ഞാൽ തിന്മകളാൽ അയാൾ മൂടപ്പെട്ടു പോയി, പാപങ്ങളാൽ വലയം ചെയ്യപ്പെട്ടു പോയി. തെറ്റ് മനുഷ്യ സഹജമാണ്, സംഭവിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാലോ ആ തെറ്റ് അയാൾ തിരുത്തണം, പശ്ചാത്തപിക്കണം, അങ്ങനെ വിശുദ്ധി പ്രാപിക്കണം, പുതിയ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് ശ്രമിക്കാതെ അതിൽ തന്നെ പെട്ടുപോവുക, അയാൾ ചിന്തിക്കുന്നതും അയാൾ കാണുന്നതും അയാൾ കേൾക്കുന്നതും അയാൾ ഇടപെടുന്ന പരിസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം തിന്മയാൽ വലയിതമായി പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വല്ലാത്തൊരവസ്ഥയാണല്ലേ. അങ്ങനെ ഉണ്ടാവില്ല ചിലരെ, നമ്മൾ എത്ര പറഞ്ഞാലും അയാൾക്ക് ഒരു മാറ്റവും ഇല്ല, ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. ഇയാൾക്ക് എന്താ പറ്റിയത്, ഇന്നത്തെ കാലത്തൊന്നും അല്ല ഇയാൾ ജീവിക്കുന്നത് എന്ന പോലെ ഇങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥയാണ് അഹാതത് ബിഹി ഖതീഅതുഹു എന്ന് പറയുന്ന അവസ്ഥ. വല്ലപ്പോഴും ഒരു തെറ്റ് സംഭവിച്ചാൽ തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. പക്ഷേ ഇവിടെ അതല്ല സംഭവം. അങ്ങനെ ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു തആല ഒരാളെ നരകത്തിലിട്ടുകൊള്ളണം എന്നില്ല. അതേസമയത്ത് ജീവിതം തന്നെ ഈ പശ്ചാത്തലത്തിൽ, പാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് വഅഹാതത് ബിഹി ഖതീഅതുഹു എന്ന് പറയുന്നത്. അള്ളാഹു തആല ചിലപ്പോൾ ചില തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ അയാളെ ശിക്ഷിച്ചെന്നിരിക്കും. എന്നാൽ ആ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ നീതിമാനായ അള്ളാഹു അയാളെ മോചിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. കുറ്റബോധം ഒട്ടും തോന്നാതെ നിരന്തരം തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. പാപം പ്രകൃതമാക്കിയ മനുഷ്യൻ എന്നാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇയാള് ആരായിരുന്നാലും, അയാള് ഇസ്രയേലി ആയാലും ഖുറൈശി ആയാലും ഏത് സമുദായത്തിൽപ്പെട്ട ആളായിരുന്നാലും എന്താ സംഭവിക്കാം, അയാള് നരകാവകാശിയാകും. അതാണ് നീതി, അത് സംഭവിച്ചേ തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അരുളിയതായിട്ട് ഇമാം തിർമിദി റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ദൈവദാസൻ തെറ്റ് ചെയ്താല്, ഒരു തെറ്റ് സംഭവിച്ചാൽ അയാളുടെ മനസ്സിൽ അത് ഒരു കറുത്ത പാട് വീഴ്ത്തും, ഒരു കറുത്ത കുത്താണ്. അത് പെട്ടെന്ന് തന്നെ അയാൾ തൗബ ചെയ്ത് മായ്ച്ചു കളഞ്ഞു. അപ്പൊ വീണ്ടും ക്ലിയറായി, ഒരു കുഴപ്പമില്ല. എന്നാൽ അതേ തെറ്റ് അയാൾ ആവർത്തിക്കുകയാണെങ്കിലോ, ആ കുത്തുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഒരു വെളുത്ത ബോർഡില് കുത്തുകൾ ഇടുമ്പോലെ ഇരിക്കും. ഒരു കുത്തേ ഉള്ളൂ എങ്കിൽ അത് മായ്ച്ചാൽ അത് തീർന്നു. എന്നാൽ വീണ്ടും വീണ്ടും തെറ്റുകൾ സംഭവിക്കുമ്പോൾ കുത്തുകൾ പെരുകി പെരുകി അങ്ങനെ ആ വൈറ്റ് ബോർഡ് അവസാനം കറുത്ത ബോർഡായിട്ട് മാറും, ബ്ലാക്ക് ബോർഡായിട്ട് മാറുകയാണ്. അങ്ങനെ സംഭവിച്ചാലോ പിന്നെ ഒരു നന്മയും അങ്ങോട്ട് പ്രവേശിക്കാത്ത അവസ്ഥയിലെത്തും. സൂറത്തുൽ മുത്തഫിഫീൻ 14-ാമത്തെ ആയത്തിലുണ്ടല്ലോ, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയ തിന്മകൾ നിമിത്തം അവരുടെ ഹൃദയങ്ങൾ കറപുരണ്ടു പോയിരിക്കുന്നു എന്നൊരു പരാമർശമുണ്ട്. ഇതാണ് സംഭവിക്കുക. പിന്നെ അയാൾക്ക് നന്മയിലേക്ക് തിരിച്ചെത്തുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിക്കേണ്ടി വരും അയാൾക്ക് തിരിച്ച് നന്മകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്നതാണ്. അക്കൂട്ടർ അവരത്രേ നരകക്കാർ, ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതരാണ് എന്ന് പടച്ച തമ്പുരാൻ താക്കീത് ചെയ്യാണ്, മുന്നറിയിപ്പ് നൽകാൻ. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു പോകും. ഇതാണ് പൗരോഹിത്യം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നം. അങ്ങനെയാണല്ലോ പലവിധ അന്ധവിശ്വാസങ്ങളുടെയും പിന്നാലെ മനുഷ്യൻ ഇങ്ങനെ പോയിട്ട് പിന്നെ പിന്നെ അത് പുണ്യകർമ്മമാണ്, ഇതില്ലാതെ ജീവിക്കാൻ പറ്റൂല, ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ പഴച്ചുപോയവരാണ് എന്ന രൂപത്തിലാണ് നിഷ്കളങ്കനായ ആ മനുഷ്യൻ പിന്നീട് ചിന്തിച്ചു തുടങ്ങുന്നത്. ഇവിടെ പടച്ച തമ്പുരാൻ എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് നോക്കൂ. ബല അങ്ങനെയല്ല, യാഥാർത്ഥ്യം അവര് കരുതുന്നത് പോലെ അവര് പറഞ്ഞതുപോലെയല്ല, അങ്ങനെ വ്യാമോഹങ്ങളുമായി ബന്ധപ്പെട്ടതല്ല ഇസ്ലാം. മൻ കസബ, ആരോ ഒരാൾ സമ്പാദിച്ചു എന്നിരിക്കട്ടെ, സയ്യിഅത്തൻ, ഒരു തിന്മ, വഅഹാതത് ബിഹി, അങ്ങനെ ആ തെറ്റ് അയാളെ വലയം ചെയ്തു എന്നിരിക്കട്ടെ, ഖതീഅത്തുഹു, അയാളുടെ തിന്മകൾ പാപങ്ങൾ അയാളെ വലയം ചെയ്തു. ഖതീഅത്ത് പാപം, അതിന്റെ ബഹുവചനം ഖതായ എന്നാണ്. ഫഉലാഇക അക്കൂട്ടർ അസ്ഹാബുന്നാർ, നരകക്കാരാണ്, ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരുമായിരിക്കും. എന്നാൽ അതിന്റെ മറുവശം എന്താണ്? വ്യാമോഹങ്ങൾക്ക് അടിമപ്പെടാതെ മുന്നോട്ട് പോകുന്നവർ, വല്ലദീന ആമനു, വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുണ്ടല്ലോ, എന്താ അവരുടെ അവസ്ഥ? ഉലായിക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗക്കാരാകുന്നു, ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരാണ്. നരകം പറഞ്ഞപ്പോ ഉടനെ സ്വർഗം പറഞ്ഞിരിക്കുന്നു. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. നരകം മാത്രം പറഞ്ഞ് മനുഷ്യനെ ബേജാറാക്കി നിരാശപ്പെടുത്തുക എന്നതല്ല, മറിച്ച് സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും ചേർത്ത് പറയുക, സന്തുലിതമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് ഖുർആനില്. എങ്കിലാണ് പ്രതീക്ഷയോടെ മുന്നേറിയിട്ട് നമ്മൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ എത്തിപ്പെട്ട തിന്മകളിൽ നിന്ന് മോചിതനായിട്ട് അയാൾക്ക് സ്വർഗത്തിന്റെ വഴിയിൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അപ്പൊ വ്യാമോഹങ്ങൾക്ക് അപ്പുറത്ത്, കേവല ഊഹാപോഹങ്ങൾക്ക് അപ്പുറത്ത് എന്താണ് ശരിക്കും ഉണ്ടാവേണ്ടത്? പടച്ച തമ്പുരാനിലുള്ള ശരിയായ വിശ്വാസവും അതിനനുസരിച്ചുള്ള കർമ്മവും ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ മാത്രമേ അള്ളാഹു പരിഗണിക്കുള്ളൂ, അല്ലാതെ നീ ഇന്ന ഗോത്രക്കാരനാണോ, ഇന്ന വംശത്തിൽ പിറന്നവനാണോ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്ത് കയറിക്കോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. വല്ലദീന അമനു, വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഉലായിക്ക അക്കൂട്ടർ അസ്ഹാബുൽ ജന്ന, അവരത്രേ സ്വർഗക്കാർ, ഹും അവർ ഫീഹാ, അവിടെ ഖാലിദൂൻ, ശാശ്വതരാണ് എന്ന് അല്ലാഹു തആല നമുക്കിവിടെ വാഗ്ദാനം നൽകുന്നുണ്ട്. ആമനു വഅമിലു സ്വാലിഹാത്ത് ഖുർആനിൽ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരാമർശമാണ്. ഇനി അള്ളാഹു ഇസ്രായേൽ സമൂഹവുമായിട്ട് നേരത്തെ നടത്തിയിട്ടുള്ള ഒരു കരാറിനെ കുറിച്ചാണ് പറയുന്നത്. മൂസ അലൈഹിസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ സമൂഹവുമായി അള്ളാഹു സുബ്ഹാനഹു തആല നടത്തിയ കരാറുകൾ, അടിസ്ഥാന കരാറുകൾ എന്തൊക്കെയാണ്, ആ കരാറുകളോട് അവർ സമീപിച്ച രീതി എന്തായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്താൻ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശം? ഈമാനും അമലു സ്വാലിഹാത്തും മുകളിൽ പറഞ്ഞല്ലോ, ആ ഈമാനും അമലു സ്വാലിഹാത്തും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അള്ളാഹു തആല ഇസ്രായേലിനോടും പറഞ്ഞത്. ഇപ്പൊ നമ്മളോടും പറയുന്നത് അത് തന്നെയല്ലേ? അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്, ആമനു വഅമിലു സ്വാലിഹാത്ത്. അവരോടും അതാ പറഞ്ഞത്, പക്ഷെ അതൊക്കെ വിട്ട് അങ്ങനെ വിശ്വാസത്തിന്റെ അടിത്തറയിൽ കർമ്മം ചെയ്യുക എന്ന ആ ഒരു നിലപാട് വിട്ടിട്ട് വ്യാമോഹങ്ങളുടെ പിന്നാലെ പോയി. എന്താ കാരണം? അതാണ് എളുപ്പം. അങ്ങനെ കൃത്രിമമായിട്ട് നല്ല നേടിയെടുക്കാൻ കഴിയുന്നതാണ് സ്വർഗമെങ്കിൽ അത് പോരെ എന്ന നിലക്കാണ് അവർ ചിന്തിക്കുന്നത്. അതിന് പൗരോഹിത്യം കൂട്ടുനിൽക്കുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെയായിരുന്നു അള്ളാഹു ഇസ്രായേലരോട് നടത്തിയ കരാറുകൾ? പടച്ചതമ്പുരാൻ ഇവിടെ ആ കരാറുകൾ എണ്ണിപ്പറയാൻ പോവുകയാണ്. 5 തലക്കെട്ടുകളിലാണ് ഈ കരാറുകൾ വരുന്നത്. അതിൽ 1, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. 2, ഇഹ്സാൻ ആരോടൊക്കെ ഉണ്ടാവണം? മാതാപിതാക്കൾ, ബന്ധുക്കൾ, അനാഥകൾ, അതേപോലെ തന്നെ അഗതികൾ എന്നിവരോട് ഇഹ്സാനോടെ വർത്തിക്കണം എന്നതാണ് 2 കരാർ. 3, ജനങ്ങളോട് നന്നായി സംസാരിക്കണം എന്ന കരാറാണ്. 4 കരാറ് നമസ്കാരം നിലനിർത്തണം. 5, സക്കാത്ത് നൽകണം. ഇങ്ങനെ 5 അടിസ്ഥാന കരാറുകളാണ് പടച്ചതമ്പുരാൻ ഇസ്രയേലരുമായിട്ട് നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ ഈ കരാറുകൾ തന്നെയല്ലേ നമ്മളും പാലിക്കേണ്ടത്? ഇവ തന്നെയാണ്. പക്ഷേ ഇസ്രയേലിയർ പിന്നീട് എന്ത് ചെയ്തു? ഈ കരാറുകളിൽ നിന്നുമല്ലേ വഴുതി മാറിക്കളഞ്ഞു എന്നാണ് പടച്ചോൻ ഇവിടെ ഉണർത്താൻ പോകുന്നത്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒന്നു തന്നെയാണല്ലോ, എല്ലാവരുടെയും ആദർശം ഒന്നാണ്, ഒരേ ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ കേവല പാരമ്പര്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പടച്ചതമ്പുരാൻ ഇവിടെ സമർത്ഥിക്കുന്നത്. സന്ദർഭം ഓർക്കുക. അഹദന, അഹദ എടുത്തു എന്നാണ് ഒരർത്ഥം, സ്വീകരിച്ചു എന്നുമാകാം. മുകളിൽ ഇത്തഹദ വന്നില്ലേ, അതേപോലെ അഹദന, നാം സ്വീകരിച്ച സന്ദർഭം, നാം എടുത്ത സന്ദർഭം ഓർക്കുക. മീഥാഖ്, കരാർ. മീഥാഖ് എന്ന് പറയുമ്പോൾ ബലിഷ്ഠമായ ഉറപ്പുള്ള കരാർ എന്നാണ് ഉദ്ദേശം. ആരുമായിട്ട്? ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളുമായിട്ട് നാം കരാർ ഉണ്ടാക്കിയ സന്ദർഭം ഓർക്കുക. നാം കരാറിൽ ഏർപ്പെട്ട സന്ദർഭം, ആ കരാറിലെ 1 വാചകം എന്താണ്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്. ലാ അരുത്, തഅബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ഇല്ലല്ലാഹ അല്ലാഹുവേ അല്ലാതെ. നേരത്തെ ഒരുപാട് സന്ദർഭങ്ങളിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇബാദത്ത്. അല്ലാഹുവിനല്ലാതെ വഴിപ്പെടരുത്, നിങ്ങളുടെ ജീവിതം അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കണം, അവനിലേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കണം. ആ തൗഹീദിന്റെ അടിത്തറയാണ് 1 കരാർ. ഇത് പ്രകൃതിപരമായി തന്നെയുള്ള കരാറാണ്. 2 പറയുന്ന എന്താണ്? വബിൽ വാലിദൈൻ, വാലിദ് പിതാവ്. വാലിദൈനി, 2 പിതാവ് എന്നല്ല, പിന്നെ എന്താണ്? മാതാപിതാക്കൾ എന്നാണ്. 2 പിതാവ് ഒരാൾക്കുണ്ടാവില്ല, അത് യുക്തിസഹമല്ലല്ലോ. അതുകൊണ്ട് ഭാഷയിൽ തന്നെ വാലിദൈൻ എന്ന വാക്കിന് മാതാപിതാക്കൾ എന്നാണ് അർത്ഥം പറയുന്നത്. മാതാപിതാക്കൾ, വബിൽ വാലിദൈനി, മാതാപിതാക്കളോടും എന്ത് ചെയ്യണം? ഇഹ്സാനൻ, നന്മയിൽ വർത്തിക്കണം. ഇഹ്സാൻ നന്മയിൽ വർത്തിക്കണം എന്നാണ് പറയുന്നത്. നല്ലത് ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക, ചെയ്യുന്ന കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഇവിടെ ഇഹ്സാൻ പറയുമ്പോൾ അതിൽ അനുസരണമുണ്ട്, ആദരവുണ്ട്, ഔദാര്യമുണ്ട്, സ്നേഹമുണ്ട്, സംരക്ഷണമുണ്ട്, എല്ലാം ചേർന്നിട്ടുള്ളതാണ്. മാതാപിതാക്കൾക്ക് എന്താ ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് തൃപ്തിയാവുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. അതെല്ലാം ചേർത്താണ് വബിൽ വാലിദൈനി ഇഹ്സാന പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനുള്ള ഇബാദത്ത് പറഞ്ഞ് തൊട്ടുടനെയാണ് മാതാപിതാക്കൾക്കുള്ള ഇഹ്സാനിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ പ്രാധാന്യം അവിടെ മനസ്സിലാക്കാം. സൂറത്തുൻ നിസ 36 അൽ ഇസ്റാ 23 ഇതേ വിഷയം ഇതേ ക്രമത്തിൽ അള്ളാഹു തആല അവതരിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ മാതാപിതാക്കൾ കുടുംബത്തിന്റെ അടിത്തറയാണ്. കുടുംബത്തിൽ നിന്നാണ് നല്ല സംസ്കാരമുള്ള സമൂഹം രൂപപ്പെട്ടു വരേണ്ടത്. അള്ളാഹു കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഒരാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ കാരുണ്യവും അംഗീകരിച്ച് അവരെ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം. അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ തൊട്ട് ഇഹ്സാൻ പറയുമ്പോൾ അത് വളരെ പ്രാധാന്യപൂർവമാണ് പഠിച്ചവൻ ഉദ്ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗമാണോ മാതാപിതാക്കളെ അനുസരിക്കൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ 2 1 എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഉഖ്മാൻ 15 ആയത്തില് അവർ നിനക്കറിയാത്തതിലേക്ക് നിന്നെ പ്രേരിപ്പിച്ചാൽ നീ അവരനുസരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ചെറുക്ക് ചെയ്യാനോ അള്ളാഹുവെ ധിക്കരിക്കുന്ന രൂപത്തിലുള്ള വല്ലതിലേക്കും നിന്നെ പ്രേരിപ്പിച്ചാൽ നീ ഒരിക്കലും അതിനെ അനുസരിക്കരുത് എന്നും പടച്ചതമ്പുരാൻ തിരുത്തി പറയുന്നു. അതേസമയം പ്രകൃതിപരമായിട്ട് ഒരു മനുഷ്യൻ തന്റെ സഹജീവികളിൽ ഏറ്റവും പരിഗണിക്കേണ്ടത് മാതാപിതാക്കളെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും സംഭവിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്താണ്. എന്നിട്ട് എന്താ പറയുന്നത്? അടുത്ത ഇഹ്സാൻ ആരോടാണ്? രണ്ടാമതായിട്ട് ഇഹ്സാൻ വേണ്ടത് വസിൽ ഖുർബ, ദീ ഉള്ള, ദിൽ ഖുർബ, അൽ ഖുർബ ബന്ധു എന്നാണ് ഉദ്ദേശം. അടുത്ത ബന്ധുക്കളോട്, അടുപ്പമുള്ളവരോട് അഥവാ അടുത്ത ബന്ധുക്കളോട് എന്നാണ്. സ്വന്തം സഹോദരങ്ങൾ, രക്തബന്ധുക്കൾ, വിവാഹ ബന്ധങ്ങൾ, അതുപോലെ അതിങ്ങനെ പോകുമ്പോൾ അയൽവക്ക ബന്ധങ്ങളിലേക്കും സഹപ്രവർത്തകരിലേക്കും നിരന്തരം ഇടപഴകിക്കൊണ്ടിരുന്നവരിലേക്കും ഒക്കെ എത്തിച്ചേരും എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അങ്ങനെ ദിൽ ഖുർബ, അടുത്തവർക്ക് ഇഹ്സാൻ ചെയ്യണം. സ്വന്തം സഹോദരങ്ങൾ, നാട്ടുകാരോട് നന്നായിട്ട് വർത്തിക്കുന്നവർ പലപ്പോഴും സ്വന്തം സഹോദരങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ഒരു പ്രകൃതം. അവിടെയാണ് അള്ളാഹു മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് ചേർത്ത് പറയുന്നത് ദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളെ പരിഗണിക്കണമെന്നാണ്. പിന്നെ പറയുന്നത് വൽ യതാമ, യതീം അനാഥൻ. യതാമ അനാഥരായ ആളുകൾ, പിതാവ് മരിച്ചുപോയ പ്രായപൂർത്തി എത്താത്ത മക്കളാണ് സാങ്കേതികമായിട്ട് പറയുമ്പോൾ അനാഥർ എന്ന് പറയുന്നത്. എന്നാൽ സംരക്ഷിക്കാൻ ആളുകളില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കളൊക്കെ ഉണ്ടാവും. അവര് അങ്ങനെ വളർന്നാൽ സാമൂഹ്യ ദ്രോഹികളായി മാറാം. അതിനാൽ അവർക്കും സംരക്ഷണം ആ അർത്ഥത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോ അനാഥ മക്കളെ സംരക്ഷിക്കണം. പ്രത്യേകിച്ച് അന്നത്തെ ഒരു ചുറ്റുപാടില് ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും അനാദരിക്കപ്പെട്ടിരുന്നത്, അവഗണിക്കപ്പെട്ടിരുന്നത് അനാഥകളും അതുപോലെ വിധവകളുമായിരുന്നു എന്നാണ്. അവരെ കുറിച്ച് ഖുർആൻ നിരന്തരം ഉണർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പറയുന്നത് വൽ മസാക്കീൻ, അഗതികളെയും പരിഗണിക്കണം എന്നാണ്. അഗതികൾ, മിസ്കീൻ മസാക്കീൻ, അഗതികളെ പരിഗണിക്കണം, അവരോട് ഇഹ്സാനോടെ വർത്തിക്കണം. ഇങ്ങനെ മാതാപിതാക്കളോട്, അടുത്ത ബന്ധുക്കളോട്, അനാഥകളോട്, അഗതികളോട് നന്മയിൽ വർത്തിക്കൂ എന്നാണ് രണ്ടാമത്തെ കരാർ. അടുത്ത കരാർ എന്താണ്? വഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യണം, ലിന്നാസ്, ജനങ്ങളോട്, ഹുസ്നൻ, നല്ലത്, നന്മ മാത്രം പറയണം. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നത് അതിൽ ഉൾപ്പെടുന്നതാണ്. അതുമാത്രമല്ല, മനുഷ്യന്റെ സംസാര ശൈലി എപ്പോഴും മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ടും പരിഗണിച്ചുകൊണ്ടും ആവണം. ആളുകളെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനം ആകരുത്, നല്ല സംസ്കാരം പ്രകടിപ്പിക്കുന്ന വർത്തമാനം. ഖുർആൻ നിരന്തരം അത് പറയുന്നുണ്ട്. ഖുലു ഖൗലൻ സദീദ, നേരെ ചൊവ്വെ നല്ല വർത്തമാനം പറയൂ. ഖൗലും മാറൂഫ്, മാന്യമായ വർത്തമാനം. ഖൗലൻ ലയ്യിൻ, വളരെ സൗമ്യമായ വാക്കുകൾ എന്നൊക്കെ പറയുന്നത് ഈ ആശയത്തിനാണ്. നല്ല വാക്ക്, അത് നല്ല മനസ്സിന്റെ പ്രകടനമാണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ കൽപ്പന വ അഖീമുസ്സല. അഞ്ചാമത്തേത് വ ആത്തുസ്സക, അഖീമു, നിങ്ങൾ നിലനിർത്തുവിൻ, അസ്സലാത്ത, നമസ്കാരത്തെ. വ ആത്തു, നിങ്ങൾ നൽകുകയും ചെയ്യുവിൻ, അസ്സക്കാത്ത, സക്കാത്തിനെ. ഇസ്രയേൽ സമൂഹത്തോടാണ് പറയുന്നത്. അപ്പൊ അവർക്കും ഈ കാര്യങ്ങളൊക്കെയും നിർബന്ധമായിരുന്നു. അപ്പൊ അടിസ്ഥാനപരമായിട്ട് വിശ്വാസവും സൽക്കർമ്മങ്ങളും എല്ലാ സമൂഹങ്ങൾക്കും ഒന്നാണ്. എന്നാൽ നാഗരിക പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ പ്രവാചകന്മാർ വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ അഞ്ച് കരാറില് അള്ളാഹു താല അവരുമായിട്ട് ഏർപ്പെട്ടു. എന്നിട്ട് എന്താ ഉണ്ടായത്? സുമ്മ, പിന്നീട്. എന്നിട്ട് തവല്ല, പിന്തിരിഞ്ഞു. തവല്ലയിത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇല്ല, ഒഴികെ, ഖലീലൻ, കുറച്ചുപേർ, മിങ്കും, നിങ്ങളിൽപ്പെട്ട കുറച്ചുപേർ ഒഴികെ. വ അന്തും, നിങ്ങളാവട്ടെ, മുഅരിദൂൻ, അവഗണിക്കുന്നവരായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങൾ അവഗണിച്ചു കളയുന്നവരാണ്, നന്മയെ അവഗണിച്ചു കളയുന്ന ആളുകളായി നിങ്ങൾ മാറി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്താൻ. അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കാം. വ ഇദ്, സന്ദർഭം ഓർക്കുക. അഹദ്ന, നാം സ്വീകരിച്ച, നാം എടുത്ത സന്ദർഭം. മീഥാഖ്, കരാറിനെ. ബനി ഇസ്രായീല, ഇസ്രായേൽ സമൂഹത്തിന്റെ കരാർ, നാം സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. ലാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇല്ലല്ലാഹ, അല്ലാഹുവെ അല്ലാതെ. വബിൽ വാലിദൈൻ, മാതാപിതാക്കളോട് ഇഹ്സാനൻ, നന്മയിൽ വർത്തിക്കണം എന്നും. വസിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോടും. വൽ യതാമ, അനാഥകളോടും. വൽ മസാക്കീൻ, അഗതികളോടും നന്മയിൽ വർത്തിക്കണം എന്നും. വഖൂലു, നിങ്ങൾ പറയണം എന്നും. ലിന്നാസി, ജനങ്ങളോട്, ഹുസ്നൻ, നല്ലത് മാത്രം പറയണം എന്നും കരാറിലേർപ്പെട്ടു. വ അഖീമുസ്സല, അതോടൊപ്പം നമസ്കാരം നിലനിർത്തണം എന്നും. ആത്തു നിങ്ങൾ നൽകണമെന്നും അസ്സക്കാത്ത സക്കാത്തിനെ. ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് കരാറായിട്ട് സംഭവിച്ചത്. ثم എന്നിട്ട് പിന്നീട് തവല്ലൈത്തും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇല്ലാ ഖലീലം മിൻകും നിങ്ങളിൽ കുറച്ചു പേർ ഒഴികെ. വ അൻതും മുഅരിദൂൻ നിങ്ങൾ ഈ കരാറിനെ അവഗണിച്ചു കളയുന്നവരായിട്ട് മാറി. പടച്ച തമ്പുരാൻ അവർക്ക് സംഭവിച്ച വ്യതിചലനങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാണ്. ഇവിടെ നാം നമ്മുടെ ജീവിതത്തെ ഈ സംഭവങ്ങളോട് ചേർത്തുകൊണ്ട് തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നോ കഴിഞ്ഞുപോയ ആർക്കോ സംഭവിച്ച ചില അബദ്ധങ്ങൾ പറയല്ല, മറിച്ച് നാം എന്താവണം, അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ സൂക്തങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. പടച്ച തമ്പുരാൻ ഈ വചനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഇസ്രയേൽ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ വല്ലാതെ അസ്വസ്ഥരാവുകയാണ്. നാഥ, നിന്റെ കലാം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും എല്ലാ വഴികേടുകളിൽ നിന്നും ശുദ്ധ പ്രകൃതിയുള്ള വിശുദ്ധ ഖുർആനിന്റെ നിലപാടുകളിലേക്ക് തിരിച്ചെത്താൻ ഉമ്മത്ത് മുസ്ലിമക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പഠിച്ചവനെ, എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും ഞങ്ങളുടെ മനസ്സുകളെ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പഠിച്ചവനെ, പല വിധത്തിലും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ലോകം. നാഥ, രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. കടബാധ്യതകൾ, അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട ഹലാലായ ഒരുപാട് ഉദ്ദേശങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജോലി, അവരുടെ വിവാഹം, സ്വന്തമായൊരു വീട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നിറപ്പെ എല്ലാത്തിനും ഹലാലായ മാർഗങ്ങൾ കാണിച്ചു തരണേ നാഥ. കഴിഞ്ഞ ദിവസം മൂന്ന് മക്കള് പാലക്കാട് ആലത്തൂരില് മാങ്ങ പറിക്കാൻ പോയിട്ട് മുങ്ങി മരിച്ച സംഭവം ഓർക്കുന്നില്ലേ? പടച്ചോനെ, ആ മാതാപിതാക്കൾ എങ്ങനെയാണ് ഇതിനെ താങ്ങുക, സഹിക്കുക? റബ്ബേ, ആ കുടുംബത്തിന് സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.